നമ്മിൽ നന്മ വസിക്കുന്നില്ല എന്ന് നമ്മിൽ അനേകരും കണ്ടുപിടിച്ചില്ല എങ്കിൽ തന്നെ പഴയ സ്വഭാവത്തിൽ യാതൊരു നന്മയുമില്ല. അത് മെച്ചപ്പെടുത്തുവാൻ താങ്കൾക്ക് അനേക കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എന്നാൽ താങ്കൾക്കത് നല്ലതാക്കുവാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
പാപിയായ മനുഷ്യൻ തന്റെ പാപം ഏറ്റുപറഞ്ഞ് ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം ആ പാപിയെ ഒരു നീതിമാനായി കണക്കിടുന്ന ദൈവകൃപ എത്രയോ മനോഹരമാണല്ലേ. എന്നാൽ ഈ ദൈവകൃപ ഒരിക്കലും നാം കൂടുതൽ പാപം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയായി കാണരുത്, കണക്കാക്കരുത്. ഇതത്രേ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നല്ലോ. 15-ും 16-ും ഞാനൊന്ന് വായിക്കാം. എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ? ഒരു നാള് വരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. അറിയുന്നില്ലയോ? വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുവാൻ കാരണമെന്താണ്? അവനിപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളണം, വിശ്വാസികളായ നമുക്കിതറിയില്ല. നാം അറിയേണ്ട കാര്യമത്രേ ഇത്. അവൻ പറയുന്നു, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു. ജീവനുള്ള ഏതൊരു വ്യക്തിയും ആരുടെയെങ്കിലുമോ എന്തിന്റെയെങ്കിലുമോ അടിമയായിരിക്കും. എല്ലാ വ്യക്തികളും ആരെയെങ്കിലുമോ എന്തിനെയെങ്കിലുമോ അനുസരിക്കുന്നതായി വീക്ഷിച്ചതായ ഒരു വ്യാഖ്യാതാവിനെ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് സത്യമാകുന്നു. സാത്താനെപ്പോലും താങ്കൾക്കനുസരിച്ച് ജീവിക്കാവുന്നതാണ്. നമ്മുടെ ഈ സ്വഭാവം കാരണം തന്നെ നാം ആരുടെയെങ്കിലുമോ എന്തിന്റെയെങ്കിലുമോ അടിമയായിരിക്കും. വിശുദ്ധ പൗലോസ് ഇവിടെ പറയുന്നത് നാം ആരെ അനുസരിക്കുന്നുവോ ആ വ്യക്തിയായിരിക്കും നമ്മുടെ യജമാനൻ എന്ന്. താങ്കൾ പാപത്തെ അനുസരിക്കുമെങ്കിൽ പാപമായിരിക്കും താങ്കളുടെ യജമാനൻ. പാപത്തിൽ ജീവിക്കുന്ന താങ്കൾ പറയരുത് ക്രിസ്തുവാകുന്നു താങ്കളുടെ യജമാനനെന്ന്. അവനല്ല താങ്കളുടെ യജമാനൻ. ഇന്ന് നമ്മുടെ പല വീടുകളുടെ മുൻപിലും ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നെഴുതിയിരിക്കുന്ന ബോർഡുകൾ കാണാവുന്നതാണല്ലോ. 5 രൂപ അല്ലെങ്കിൽ 10 രൂപ കൊടുത്താൽ ആ ബോർഡ് കിട്ടുമെന്ന് കണ്ട് അതിനകത്ത് എന്തെങ്കിലും അർത്ഥം നാം കൽപ്പിക്കാറുണ്ടോ? ഇല്ലാത്തവരില്ല. എന്നാൽ ഞാൻ മൊത്തത്തിൽ ചോദിക്കുകയാണ്, നായകൻ പറയുന്നതും നായകനിഷ്ടമുള്ളതുമാണ് നായകൻ വസിക്കുന്നിടത്ത് നടക്കേണ്ടത്. താങ്കളുടെ വീട്ടിൽ ക്രിസ്തുവിന്റെ ഇഷ്ടം മാത്രമാണോ നടക്കുന്നത്? ആ വീട്ടിലെ സംസാരം ക്രിസ്തുവിനിഷ്ടമുള്ളതാണോ? അവിടെ ആലോചിക്കുന്നത് നായകനായ ക്രിസ്തുവിനിഷ്ടമുള്ള കാര്യങ്ങളാണോ? ഒന്ന് ചിന്തിക്കൂ സുഹൃത്തെ. ക്രിസ്തു താങ്കളെ സ്വാതന്ത്ര്യത്തിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്ത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമാകുന്നു ഇത്? അവനുവേണ്ടി ജീവിക്കുന്നതിന്, അവനെ അനുസരിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ളവരായിരിക്കും നാം. കർത്താവായ യേശു വീണ്ടും പറഞ്ഞ വേറൊരു കാര്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. യോഹന്നാൻ 8:34. താങ്കൾ ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞേക്കാം, ഞാൻ ആരുടെയും ഒന്നിന്റെയും ദാസൻ അഥവാ ദാസിയല്ല എന്ന്. വാസ്തവത്തിൽ അത് ശരിയാണോ? താങ്കൾ ആഗ്രഹിക്കാതിരുന്നിട്ടും എന്തിനെയെല്ലാം അനുസരിക്കുന്നുണ്ട്? ഇനിയും വീട്ടിൽ തല്ലുകൂടരുതെന്ന് താങ്കൾ എത്ര പ്രാവശ്യം തീരുമാനിച്ചതാണ്? ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ ഇരിക്കുന്നത്? ഇനിയും പുകവലിക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ എന്തായി? മറ്റൊരാളെ വിമർശിക്കുന്നത് ഇനിയും തുടരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ആകെ തെറ്റിയിരിക്കുകയല്ലേ? പാപം താങ്കളെ അടിമയാക്കിയിരിക്കുകയാണോ? അതിനെ അനുസരിക്കാതിരിക്കുവാൻ വയ്യാത്തൊരു സ്ഥിതിയിൽ ഇന്നെത്തിയോ? ഇന്ന് വാസ്തവത്തിൽ ക്രിസ്തു ആകുന്നുവോ താങ്കളുടെ യജമാനൻ? താങ്കൾ കുലപാതകം ചെയ്യാത്തതിനാൽ, കള്ളസത്യം ചെയ്യാത്തതിനാൽ, അല്ലെങ്കിൽ മോശയിക ന്യായപ്രമാണം ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുന്നതിനാൽ താങ്കൾക്കൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്നർത്ഥമില്ല. അതെ, താങ്കൾ ഒരു നല്ല ജീവിതം നയിക്കുന്നു എന്ന് വേണമെങ്കിൽ അതേക്കുറിച്ച് പറയാം. അത്രമാത്രം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിനെ അനുസരിക്കുന്ന, പൂർണമായും അനുസരിക്കുന്ന, ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്ന അനുസരണമാണ്. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്തീയ നേതാവ് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയിൽ പ്രസംഗിക്കുവാൻ ചെന്നപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിരീശ്വരവാദികളും യുക്തിവാദികളും ഭക്തിയില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുന്നു പോലും. എന്തിനോടുള്ള ഭക്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. എല്ലാവർക്കും ഭക്തിയുണ്ട്. ചിലർക്ക് പണത്തോട്, ചിലർക്ക് സ്ഥാനത്തോട്, ചിലർക്ക് മനുഷ്യനോട്. ഇവിടെ പറയുന്നത് ദൈവഭക്തിയാണ്. ദൈവമില്ല എന്ന് വാദിക്കുന്നവന് ദൈവത്തോട് ഭക്തിയുണ്ടെന്ന് വാദിക്കുന്നതിനേക്കാൾ ശുദ്ധ അബദ്ധം വേറെ എന്താണ്? ഇന്ന് പല ക്രിസ്തീയ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കും പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം ഞാൻ പറയാം. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം സമർപ്പണക്കുറവ് തന്നെ. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുവാൻ ഒന്നുമില്ല. അപ്പോൾ സ്ഥാനം പോകുമെന്ന പേടി. അതുകൊണ്ട് സ്ഥാനം കിട്ടുന്നിടത്തോട്ട് മാറി അതും ഇതും കൂടി കൂട്ടിക്കലർത്തും. ഈ രണ്ടിലും പെടാതെ നിൽക്കുന്ന ആയിരങ്ങൾക്ക് കേൾക്കാൻ നല്ല രസവും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇതൊരു സിദ്ധാന്തമല്ല, ക്രിസ്തീയ ജീവിതം അനുഭവിച്ചറിയേണ്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടും. മരണത്തിനായി പാപത്തിന്റെ ദാസന്മാരാകാതെ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാരാകൂ. ക്രിസ്തുവിനെ നാം അനുസരിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, അല്ലാതെ എന്തിനോടെങ്കിലുമൊക്കെയുള്ള ഭക്തിയല്ല. 17-18 വാക്യങ്ങളിൽ നാം വരുമ്പോൾ അവിടെ കാണുന്നത്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, താങ്കൾ ലോകത്തിന്റേതായിരുന്നപ്പോൾ, താങ്കൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നപ്പോൾ താങ്കൾ പാപത്തെ അനുസരിച്ചു. അങ്ങനെ ചെയ്യുക സ്വാഭാവികം തന്നെയാണ്. വളരെ മാതൃകാപരമായി ജീവിച്ചതിന് ഏതെങ്കിലും സംഘടന ഒരു വ്യക്തിയെ അവാർഡ് നൽകി മാനിച്ചെന്നിരിക്കും. ആ വർഷത്തെ ഏറ്റവും നല്ല പൌരനായി അംഗീകരിക്കുകയും ഫോട്ടോ പത്രങ്ങളിൽ വരികയും മറ്റും ചെയ്യും. പക്ഷേ ആ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ നോക്കിയാൽ അയാൾ ആരെ ആകുന്നു അനുസരിക്കുന്നതെന്ന് കാണാവുന്നതത്രേ. ഈ മാതൃകയെല്ലാം വല്ല സ്ഥലങ്ങളിലും കാണിച്ചതിന് ശേഷം ചില പാപങ്ങൾ കടിമപ്പെട്ട് കഴിയുന്നത് എത്രയോ ശോചനീയമായ അവസ്ഥയാണ്. ആ മനുഷ്യൻ പിശാചിനെയാകുന്നു അനുസരിക്കുന്നത്. താങ്കൾ ക്രിസ്തുവിനെ അനുസരിക്കുക എന്ന വസ്തുതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയും നാം അറിഞ്ഞിരിക്കേണ്ട വേറൊരു സംഗതി എന്തെന്നാൽ, താങ്കൾക്കൊരു പുതിയ സ്വഭാവമുണ്ടായി. അതെ, ക്രിസ്തുവിനെ അനുസരിക്കുന്ന ഒരു പുതിയ സ്വഭാവം, ഒരു പുതിയ വ്യക്തി എന്ന അനുഭവത്തിലൂടെ പൌലോസ് കടന്നുപോകുകയും പഴയ സ്വഭാവത്തിൽ യാതൊരു നന്മയും ഇല്ല എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു എന്ന് അടുത്ത അധ്യായത്തിൽ നാം കാണുന്നത് അത്രേ. വിശുദ്ധ പൌലോസ് പറയുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. റോമലേഖനം 7:18. നമ്മിൽ നന്മ വസിക്കുന്നില്ല എന്ന് നമ്മിൽ അനേകരും കണ്ടുപിടിച്ചില്ല എങ്കിൽ തന്നെ പഴയ സ്വഭാവത്തിൽ യാതൊരു നന്മയുമില്ല. അത് മെച്ചപ്പെടുത്തുവാൻ താങ്കൾക്ക് അനേക കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എന്നാൽ താങ്കൾക്കത് നല്ലതാക്കുവാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ്. ഞെട്ടിപ്പിക്കുന്ന രണ്ടാമത്തെ വസ്തുത എന്തെന്നാൽ, പുതിയ സ്വഭാവത്തിൽ യാതൊരു ശക്തിയുമില്ല. ഞാൻ ബാക്കി കൂടി പറഞ്ഞിട്ട് അഭിപ്രായം പറയുക. നമ്മിൽ അനേകരും തെറ്റുവരുത്തുന്ന ഒരു ഭാഗമത്രേ ഇത്. നാം ചിന്തിക്കുന്നത് ഇപ്പോൾ നാം ദൈവമക്കളായതിനാൽ നമുക്കങ്ങനെ നിലത്ത് തൊടാതെ പറന്ന് നടക്കാമെന്നത്രേ. അങ്ങനെ പറക്കുവാൻ ശ്രമിച്ച പലരും മൂക്കുമടിച്ചു വീണ് ആകെ നാറിയ സംഭവങ്ങൾ വളരെ പറയുവാനുണ്ട്. അങ്ങനെ അങ്ങ് പൊങ്ങിപ്പൊങ്ങിപ്പോകുവാൻ നമുക്ക് സാധ്യമല്ല. നാം മുൻപ് എത്രമാത്രം ബലഹീനരായിരുന്നോ അതുപോലെ ഇപ്പോഴും ബലഹീനരായിരിക്കും. അതുകൊണ്ടത്രേ നാം വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും നടക്കണം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മിൽ ക്രിസ്തീയ ജീവിതം ഉണ്ടാക്കുവാൻ സാധിക്കും. അത് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുന്നു അത്രേ. 18 വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം സ്വതന്ത്രരായി എന്നത്ര. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നാം ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അവൻ നമ്മെ സഹായിക്കുന്നു. പാപം മുഴുവനായി നീക്കിയെന്നോ ഒഴിവാക്കപ്പെട്ടു എന്നോ അതിനർത്ഥമില്ല. ഇപ്പോൾ നമുക്ക് ദൈവത്തിനായി ജീവിക്കാവുന്നതാണ് എന്നതിനർത്ഥമുണ്ട്. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു. 19 വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. എന്തുകൊണ്ടാണ് താൻ അടിമ എന്ന പദം ഉപയോഗിക്കുന്നതെന്ന് പൌലോസ് വിവരിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്നതിന് അവൻ ക്ഷമാപണം പോലും നടത്തുന്നു. അടിമത്തം റോമാ സാമ്രാജ്യത്തിൽ സർവ്വസാധാരണമായിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന 12 കോടി ജനങ്ങളിൽ പകുതിയും അടിമകളായിരുന്നു. അനേക ക്രിസ്തീയ വിശ്വാസികളും അടിമകളായിരുന്നു. പൌലോസ് ഫിലോമോന് ലേഖനം എഴുതുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ വില കൊടുക്കേണ്ട ഒരു സ്വത്തായിരുന്നു എന്ന് മാത്രമല്ല അത് നേടുക പ്രയാസവുമായിരുന്നു. ആ ജനങ്ങൾക്ക് സുപരിചിതമായ ഈ ദൃഷ്ടാന്തം പൌലോസ് ഉപയോഗിച്ചുകൊണ്ട് അവരോട് പറയുന്നത് താൻ മാനുഷ്യരീതിയിൽ സംസാരിക്കുന്നു എന്ന്. താൻ ഇവിടെ പറയുന്നത് ദൈവപ്രേരിതം അല്ല എന്ന് അതിനർത്ഥമില്ല. പിന്നെയോ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവൻ സംസാരിക്കുന്നു എന്ന് മാത്രം. ഈ മാനുഷ്യരീതിയിൽ സംസാരിക്കുന്നതിനാൽ നാം വാസ്തവത്തിൽ അടിമകളാണെന്ന് നമുക്ക് മനസ്സിലാകും. തന്റെ സമയത്തെ മതനേതാക്കന്മാർ പാപത്തിന് അടിമകളാണെന്ന് ക്രിസ്തു അഭിപ്രായപ്പെട്ടപ്പോൾ അവരെ അവഹേളിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. തന്നിൽ വിശ്വസിച്ചതായ യഹൂദന്മാരോട് യേശു പറഞ്ഞതോർക്കുമല്ലോ, എന്റെ വചനത്തിൽ നിലനിൽപ്പീൻ, എന്നാൽ നിങ്ങൾ സാക്ഷാൽ എന്റെ ശിഷ്യന്മാരാകും. അയ്യോ, എത്രയെത്ര സ്ത്രീ പുരുഷന്മാരാണ് ഇന്ന് പാപത്തിന്റെ അടിമയായി കഴിയുന്നത്. നമ്മുടെ യുവജനങ്ങളെ തന്നെ ശ്രദ്ധിക്കൂ, എത്ര പരിതാപകരമായ സ്ഥിതിയിലാണവർ. സമൂഹത്തിന്റെ നിയമങ്ങളോടും നിബന്ധനകളോടും മറുതലിച്ചുള്ള പോക്ക്. എത്ര ആയിരങ്ങളാണ് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് നശിക്കുന്നത്. താങ്കളൊരുപക്ഷെ ഒരു വിഭാഗത്തിന്റെ ചട്ടങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും മോചിതനായെന്നിരിക്കും. എന്നാൽ താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്നില്ല എങ്കിൽ വറച്ചട്ടിയിൽ നിന്നും തീയിലേക്ക് എന്നതുപോലെയായിരിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലയളവിലേക്കും പരിതാപകരമായ സ്ഥിതിവിശേഷമത്രേ. യേശു കർത്താവ് പറയുന്നു, താങ്കൾ പാപം ചെയ്യുമ്പോൾ താങ്കൾ വാസ്തവത്തിൽ പാപത്തിന്റെ ദാസൻ ആകുകയാണ് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗം വ്യക്തമായി മനസ്സിലാക്കുവാൻ ഒരു അടിമ ആരാകുന്നു എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ തർജ്ജിമയിൽ ഈ ദാസൻ എന്ന പ്രയോഗമുള്ളതുകൊണ്ട് അത്ര ഗൌരവമായി അതിനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. ദാസൻ എന്നുള്ളതും യജമാനൻ എന്നുള്ളതും നാം സാധാരണ കേൾക്കുന്ന പ്രയോഗങ്ങളാണ്. ഇന്നൊരു ദാസൻ എന്ന് നാം കേൾക്കുമ്പോൾ, ഒരു വേലക്കാരൻ എന്ന് പറയുമ്പോൾ, തന്റെ സമയത്തിൽ ഒരു ഭാഗം കൊണ്ട് തന്റെ യജമാനനെ സേവിക്കുന്ന ഒരു ഭാഗം തന്റെ യജമാനന് നൽകാമെന്ന് സമ്മതിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അതല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്? അങ്ങനെ സമയം നൽകുന്നതിൽ തമ്മിൽ പറഞ്ഞൊത്ത ഒരു കൂലിയും നൽകുന്നതാണ്. അവർ പറഞ്ഞൊത്ത സമയത്തിനുള്ളിൽ ഈ ദാസൻ തന്റെ യജമാനൻ പറയുന്നത് അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ തന്റെ ആ സമയം കഴിഞ്ഞാൽ തനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുവാൻ ആ ദാസന് സ്വാതന്ത്ര്യമുണ്ട്. നാം അതിനെ കാണുന്നത് തന്റെ ജോലി സമയത്ത് ഈ വേലക്കാരൻ പൂർണമായും തന്റെ യജമാനന്റേതാകുന്നു, എന്നാൽ ബാക്കിയുള്ള സമയം തന്റെ സ്വന്തമാകുന്നു. അതിന് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല. അങ്ങനെ ഒരു മനുഷ്യൻ പകൽ സമയത്ത് ഓഫീസിലെ ഗുമസ്തനാകാം, വൈകുന്നേരം കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാവുന്നതുമാണ്, തനിക്ക് വേണ്ടപ്പോൾ യജമാനനെ മാറാവുന്നതുമാണ്. പക്ഷെ പൌലോസിന്റെ സമയത്ത് ഒരു അടിമയുടെ നിലപാട് വളരെ വ്യത്യസ്തമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു അടിമയ്ക്ക് തന്റേതായ ഒരു നിമിഷവുമില്ലായിരുന്നു. അവൻ സ്വതന്ത്രനായിരുന്ന ഒരു മിനിറ്റ് പോലുമില്ലായിരുന്നു. അവന്റെ ഓരോ സെക്കൻഡും അവന്റെ യജമാനന് അവകാശപ്പെട്ടതായിരുന്നു. അവൻ പൂർണമായും തന്റെ യജമാനന്റെ സ്വത്തായിരുന്നു. തനിക്കിഷ്ടമുള്ളതുപോലെ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ അവന് ഒരൊറ്റ സെക്കൻഡുമില്ലായിരുന്നു. പൌലോസിന്റെ സമയത്ത് ഒരു അടിമയ്ക്ക് തനിക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ അവകാശമില്ലായിരുന്നു. രണ്ട് യജമാനന്മാരെ സേവിക്കുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. കാരണം അവനൊരു യജമാനന്റെ മാത്രം സ്വത്തായിരുന്നു. ഈ ഭാഗത്ത് പൌലോസിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം അതായിരുന്നു. അവൻ പറയുന്നത്, ഒരു സമയത്ത് നിങ്ങൾ പാപത്തിന്റെ അടിമയായിരുന്നു, പാപം നിങ്ങളെ പൂർണമായും സ്വന്തമാക്കിയിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് പാപം ചെയ്യുക എന്നതല്ലാതെ മറ്റൊന്നും പറയുവാൻ സാധ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ യജമാനനായി നിങ്ങൾ സ്വീകരിച്ചു. ദൈവം നിങ്ങളെ പൂർണമായും സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പാപം ചെയ്യുന്നതിനെക്കുറിച്ച് ഉരിയാടാൻ പോലും സാധ്യമല്ല. നിങ്ങൾ വിശുദ്ധി എന്നതല്ലാതെ ഒന്നും സംസാരിക്കരുത്. ഈ ദൃഷ്ടാന്തം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ സത്യം എന്തെന്നാൽ, ഒരു ദൈവപൈതലിന് ദൈവം ഒരുവനല്ലാതെ മറ്റജമാനന്മാർ ഉണ്ടാകുവാൻ പാടില്ല. ഞാൻ ആത്മീയ അർത്ഥത്തിലാണ് പറയുന്നതെന്ന് അറിയാമല്ലോ. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന് കൊടുത്തു എന്ന് പറയുവാൻ സാധ്യമല്ല. തന്റെ സമയത്തിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗം ലോകത്തിനും, അങ്ങനെ പറയുന്നത് അർത്ഥശൂന്യമാണ്. ദൈവത്തോടുകൂടെ ഒന്നുകിൽ പൂർണമായും നൽകി, അല്ലെങ്കിൽ ഒന്നും നൽകിയില്ല. തന്റെ ജീവിതത്തിന്റെ ഒരു മൂലയ്ക്ക് ദൈവത്തെ കൊണ്ടുപോകുവാൻ സാധ്യമല്ല എന്നൊരുവൻ പറയുന്നത്രയും കാലം ആ വ്യക്തിക്ക് ഒരു യഥാർത്ഥ ദൈവപൈതൽ ആകുവാൻ കഴിയില്ല. എന്റെ ബിസിനസ്സിൽ ദൈവമേ നീ വരരുത്, ഞാൻ അല്പം തട്ടിപ്പും വെട്ടിപ്പും കാണിക്കൂ എന്ന് പറഞ്ഞാൽ, എന്റെ രഹസ്യ ജീവിതത്തിൽ ദൈവമേ നീ വരണ്ട, എന്റെ ഓഫീസിൽ ദൈവത്തിന് വരുവാൻ സാധ്യമല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാം നമുക്കായി തന്നെ സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം പൂർണമായും താങ്കളിൽ നിന്നും അകന്നു നിൽക്കുന്നു. എനിക്ക് ഞായറാഴ്ച മാത്രം മതി ഭക്തിയും ദൈവവും എന്ന് പറഞ്ഞാൽ ദൈവം താങ്കളോടുകൂടെ ഇല്ലെന്നുള്ളതിന് സംശയം വേറെയൊന്നുമില്ല. തന്റെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ക്രിസ്തുവിന് നൽകുകയും തനിക്കായി തന്നെ യാതൊന്നും പിടിച്ചുവച്ചിട്ടില്ലാത്തതുമായ ഒരു വ്യക്തിയാണ് യഥാർത്ഥ ദൈവപൈതൽ ക്രിസ്ത്യാനി. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരൊറ്റ വ്യക്തിക്ക് പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപ പാപം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയായി കാണുവാൻ സാധ്യമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭാഗികമായ സമയം ജോലി ചെയ്യുന്ന ഒന്നല്ല. ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളത് സ്വീകരിക്കാനും ഇഷ്ടമില്ലാത്തത് വേണ്ടെന്ന് വെക്കുവാനും കഴിയില്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതം യേശുവിന്റെ ഒരു അടിമയായിട്ട് സമർപ്പിക്കപ്പെട്ടതാണോ? അതാണ് വാസ്തവത്തിലുള്ള സ്വാതന്ത്ര്യം. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുമോ? 20-ാം വാക്യം, പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ, അന്ന് താങ്കൾ ക്രിസ്തുവിനെ സേവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, താങ്കൾ അതിൽ താൽപര്യം കാണിച്ചിരുന്നില്ല, അവനിൽ നിന്നും താങ്കൾ സ്വതന്ത്രനായിരുന്നു, ഇഷ്ടമുള്ളതുപോലൊക്കെ പ്രവർത്തിക്കാമായിരുന്നു. ആ സ്വാതന്ത്ര്യമത്തെ ഇന്ന് അനേകരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ, അതിന്റെ അവസാനം മരണമല്ലോ. 21-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അന്ന് താങ്കൾ ക്രിസ്തുവിൽ നിന്നും സ്വതന്ത്രനായിരുന്നു എന്ന് മാത്രമല്ല, താങ്കൾ ഫലമില്ലാത്ത വ്യക്തിയും കൂടിയായിരുന്നു. താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ പ്രവർത്തിച്ചു. ഒരേ ഒരു ഫലമുണ്ടായത് ലജ്ജ മാത്രമാണ്. വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല, തോന്നിവാസമാകുന്നു. ആ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകുവാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ലജ്ജ തോന്നുന്നുമില്ലേ? ഇതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നേരത്തെ തങ്ങൾക്ക് തോന്നിയതുപോലെ നടന്നതിന് ശേഷം ഇന്ന് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച അനേകരുടെ കത്തുകൾ എനിക്ക് ലഭിക്കാറുണ്ട്. അവർ പഴയ ജീവിതത്തെക്കുറിച്ച് ഇന്ന് ലജ്ജിക്കുന്നു, ഭയങ്കര ലജ്ജ. കഴിഞ്ഞ ദിവസം ഒരു പ്രിയ സഹോദരൻ എന്റെ അടുത്ത് വന്ന് വളരെ കരഞ്ഞു. കഴിവുള്ളവൻ, നല്ല കുടുംബത്തിൽ പിറന്നവൻ, പക്ഷെ ജീവിതം സ്വതന്ത്രമായി ലോകപ്രകാരം ആസ്വദിക്കുവാൻ അഴിച്ചുവിട്ടു. ഇന്ന് കണ്ണുനീരിൽ ദിനരാത്രങ്ങൾ കഴിക്കുന്നു, ലജ്ജാഭാരത്താൽ ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചവൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ പാപത്തിൽ നിബന്ധിച്ചാൽ അത് താങ്കളുടെ ഹൃദയത്തെ തകർക്കാറുണ്ടോ? ഒരു ദൈവപൈതലും പിശാചിന്റെ സന്താനവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, പിശാചിന്റെ സന്താനം പിശാചിന് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. പന്നിക്ക് ചേറിൽ കിടന്ന് എത്ര ഉരുണ്ടാലും മതി വരാത്തതുപോലെ. എന്നാൽ ഒരു ദൈവപൈതൽ പാപം ചെയ്താൽ അത് അവന്റെ ഹൃദയം തകർക്കും. ദാവീദിന്റെ അനുഭവം തന്നെ അറിയാമല്ലോ. തകർന്ന ഹൃദയത്തോടെ അവൻ പാടിയ പാട്ടാണ് 51-ാം സങ്കീർത്തനം. പാപത്തെക്കുറിച്ച് നമുക്ക് ലജ്ജ തോന്നണം സുഹൃത്തെ. 22-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ദൈവത്തിന്റെ ദാസന്മാരെന്ന അവസ്ഥയിൽ വിശ്വാസികൾക്ക് ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച് പൌലോസ് വിശ്വാസികളെ ധരിപ്പിക്കുന്നു. എത്ര വലിയൊരു അവസ്ഥയാണ് അവർക്കുണ്ടാകുന്നതെന്നറിയാമോ? മരണത്തിലേക്ക് അവരെ നയിച്ചിരുന്ന പാപത്തിൽ നിന്നും അവർ സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, നിത്യതയിൽ പോലും നിലനിൽക്കുന്ന ഫലവും അവർക്കുണ്ടായിരിക്കും. ഫലമില്ലാത്ത ജീവിതത്തോളം അരിഷ്ടമായ മറ്റെന്തുണ്ട്? മരണത്തിന്റെ വിപരീതമായിട്ടാണ് നിത്യജീവനെ കാണിച്ചിരിക്കുന്നത്. മുൻപേ പോയിട്ടുള്ള സുവിശേഷ വേലക്കാരുടെ ജീവിതത്തിൽ ഇതിന്റെ ഒരു ഉദാഹരണം കാണപ്പെടുന്നു. ഹവായൻ ദ്വീപ സമൂഹങ്ങളിലേക്ക് 1819 സുവിശേഷവുമായി പോയ യുവസംഘത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ തങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തോടെ നൽകി. അവരാണ് അവിടെയുണ്ടായ വലിയ ഉണർവിന്റെ പിൻപിൽ പ്രവർത്തിച്ചവർ. അവർക്ക് ഫലമുണ്ടായിരുന്നു. എത്ര അനുഗ്രഹീതമായ അവസ്ഥയില്ലേ? അടുത്ത വാക്യത്തോടെ പൌലോസ് അപ്പോസ്തലൻ ഈ ഭാഗം ഉപസംഹരിക്കുകയാണ്. നമുക്കെല്ലാം സുപരിചിതമായ വാക്യം, ചെറുപ്പം മുതലേ പഠിച്ചു വന്നിട്ടുള്ള വാക്യമില്ലേ? എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറയാമോ? പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. വളരെ ഉന്നതമായൊരു പ്രസ്താവനയോടെയാണ് ഈ അധ്യായം പൌലോസ് നിർത്തുന്നത്. സൈന്യത്തിൽ ഉപയോഗിച്ചു വന്നിരുന്നതായ 2 പദങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഒരു പടയാളിയുടെ ശമ്പളമായിരുന്നു. അപകട സാധ്യത ഉണ്ടായിരുന്നിട്ടും തന്റെ ശരീരം കൊണ്ട് നേടിയ, തന്റെ വിയർപ്പ് കൊണ്ട് സമ്പാദിച്ച അവന് വേണ്ടി മാത്രമുള്ളത്, അവനിൽ നിന്നും ആർക്കും അത് അപഹരിക്കുവാൻ സാധിക്കാത്ത ശമ്പളം. എന്നാൽ കൃപാപരമോ എന്നതിനുപയോഗിച്ചിരിക്കുന്ന പദം സമ്മാനം പൂർണമായും സൌജന്യവും എന്തെങ്കിലും പ്രയത്നത്താൽ നേടാത്തതുമാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ പടയാളികൾക്ക് നൽകുന്നതായിരുന്നു അത്. ചക്രവർത്തിയുടെ ദയ കൊണ്ട് ലഭിക്കുന്ന സമ്മാനം. പൗലോസ് പറയുന്നത് പാപം മരണത്തെ സമ്പാദിക്കുന്നു. നമുക്ക് നാം ചെയ്ത ജോലിയുടെ കൂലിയാകുന്നുവെങ്കിൽ അത് മരണമാകുന്നു. നമുക്ക് അവകാശപ്പെടുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മരണമാണ്. തുടർന്ന് അവൻ മുൻപോട്ട് പോകുന്നു, എന്നാൽ നമുക്ക് ലഭിച്ചതൊരു സൌജന്യ ദാനമാകുന്നു. നാം സമ്പാദിച്ചതല്ല അത്. നമുക്കൊരു വിധത്തിലും അതിന് യോഗ്യതയില്ലായിരുന്നു. നാം മരണം സമ്പാദിച്ചതാണ്. എന്നാൽ തന്റെ കൃപയുടെ ബഹുത്വത്തിൽ ദൈവം നമുക്ക് ജീവൻ നൽകി. പിശാജ് ഒരു ശമ്പളം കൊടുപ്പുകാരനാകുന്നു. താങ്കൾക്ക് തക്ക കൂലി ലഭിച്ചു എന്നവൻ ഉറപ്പുവരുത്തും. അവനുവേണ്ടി താങ്കൾ പ്രവർത്തിച്ചാൽ പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന സമ്മാനം നിത്യജീവനാകുന്നു. ആ സമ്മാനം വിശ്വാസത്താലാണ് താങ്കൾ പ്രാപിക്കുന്നത്. താങ്കൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. താങ്കൾ ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. ഓരോ നിമിഷവും താങ്കൾ നടക്കേണ്ടത് വിശ്വാസത്താലാണ്. താങ്കൾക്ക് താങ്കളെ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്തതുപോലെ താങ്കൾക്ക് സ്വന്തം പരിശ്രമത്താൽ ദൈവത്തിനായി ജീവിപ്പാനും സാധ്യമല്ല. അവനിൽ നിരന്തരമായി ആശ്രയിക്കുന്ന മനോഭാവമാണ് ആവശ്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ യേശുക്രിസ്തുവിൽ മാത്രം നോക്കിയുള്ള ഒരു ജീവിതം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ സമ്മാനം പ്രാപിച്ചിട്ടുണ്ടോ? നിത്യജീവന്റെ ഉറപ്പ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് വിശുദ്ധീകരണവും നിത്യജീവനും പ്രാപിപ്പാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എത്ര മനോഹരമാണ് അല്ലേ? ഇനി നാം ഏഴാം അധ്യായത്തിൽ നിന്നും ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി നോക്കാം. ഈ അധ്യായത്തിൽ പൌലോസ് യുക്തിപരമായിട്ടല്ല സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഈ അധ്യായം മുഴുവൻ പൌലോസ് വളരെ യുക്തിപരമായി തന്നെയാണ് സംസാരിക്കുന്നത്. ഏഴാം അധ്യായത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് എട്ടാം അധ്യായം എന്നും, അതിനാൽ ഏഴാം അധ്യായത്തിൽ അധിക സമയം ചെലവഴിക്കാതെ എട്ടാം അധ്യായത്തിന് അതിനുകൂടി സമയം കൊടുക്കണം എന്നും കരുതുന്ന അനേകരുണ്ട്. അത് വലിയ തെറ്റാണ്. രണ്ടും പ്രധാനപ്പെട്ടവ തന്നെ. നാം അവ പഠിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഈ രക്ഷിക്കപ്പെട്ട ഒരു ആത്മാവിന്റെ പോരാട്ടം, നിലനിൽപ്പിനുള്ള ശ്രമം ഒരു വിശ്വാസിയെ കൊണ്ടെത്തിക്കുന്നത് ഒരു കച്ചിത്തുരുമ്പിലുള്ള പിടുത്തം മാത്രമായിട്ടാണ്. ചിലപ്പോൾ ആ കച്ചിത്തുരുമ്പ് മോശയിക ന്യായപ്രമാണമായിരിക്കും. ഒടുവിൽ അവൻ കണ്ടുപിടിക്കും തനിക്ക് പിടികിട്ടിയിരിക്കുന്നത് കച്ചിത്തുരുമ്പിലല്ല, തന്റെ ജീവനെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒന്നിലുമല്ല, പിന്നെയോ ഒരു കരിങ്കൽ കഷണത്തിലാണ്. അതവനെ ആഴങ്ങളിലേക്ക് താഴ്ത്തുക മാത്രമേ ചെയ്യൂ. അവന് അങ്ങനെ ജീവിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അനേകം വിശുദ്ധന്മാർ തോൽവി സാധാരണ ക്രിസ്തീയ ജീവിതമായി തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന പ്രമാണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ജീവിതത്തിന്റെ പരിതാപകരവും കൃത്രിമവും ബാലിശവുമായ താണ നിലവാരങ്ങളിൽ തുടരുന്നതിൽ സംതൃപ്തരാണ് ഇന്ന് അനേകം വിശുദ്ധന്മാരും. അവരുടെ വാദം, ഞങ്ങൾ ശ്രമിച്ചാൽ വിജയിക്കുവാൻ സാധ്യമല്ല പോലും, ഇത്രയെങ്കിലും ഒക്കുന്നല്ലോ. അങ്ങനൊരു വഴിയിലൂടെ നാം കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ അധ്യായത്തിലെ ശക്തിഹീനമായ വിശുദ്ധീകരണം നമ്മെ കാണിക്കുന്നത് നാം ആ മാർഗത്തിൽ ജീവിക്കരുതെന്നാണ്. ദൈവമക്കളാകുന്ന നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം ജീവിക്കുക സാധ്യമല്ല. നമുക്ക് തന്നെ ഇത് അസാധ്യമാകുന്നു എന്ന് നാം പഠിക്കണം. വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തെ പൂർണമായി ദൈവത്തിന്റെ ആത്മാവിന് സമർപ്പിക്കുവാൻ കഴിയണം. അവന് സമർപ്പിക്കുക. നമുക്ക് സ്വയമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കാത്തത് അവൻ നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ആത്മാവിന്റെ നിറവിലുള്ള ഒരു ജീവിതം. ക്രിസ്തീയ ജീവിതത്തെ കണ്ടെത്തുവാൻ ഇന്ന് അനേകരും ഓടിച്ചെല്ലുന്നത് മോശയിക ന്യായപ്രമാണത്തിലേക്കാണ്. മോശയിക ന്യായപ്രമാണത്തിന് ഒരു വിശ്വാസിയുടെ മേൽ യാതൊരു അവകാശവാദവും ഇല്ല എന്ന് ഇപ്പോൾ പൌലോസ് കാണിക്കുവാൻ പോകുകയാണ്. വാസ്തവത്തിൽ ന്യായപ്രമാണം മനുഷ്യനെ മരിക്കുവാനാണ് വിധിച്ചത്. ശിക്ഷാവിധിയുടെ ഒരു ശുശ്രൂഷയത്ര ന്യായപ്രമാണം. താങ്കളെ വധശിക്ഷയ്ക്ക് വിധിച്ച ന്യായാധിപന്റെ അടുത്ത് എന്ന് എങ്ങനെയാണ് താങ്കൾ ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുമോ? അങ്ങനെ ചെയ്യുന്നത് വെറും വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം: സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ന്യായപ്രമാണം ജനങ്ങൾക്ക് മാത്രമല്ല ദേശത്തിനും കൂടിയാണ് നൽകിയിരുന്നത്. എന്നിട്ടും ഇസ്രായേൽ ന്യായപ്രമാണം പാലിച്ചില്ല. സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ആ കാര്യം ഓർക്കുമല്ലോ. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 53-ാം വാക്യം പത്രോസ് അതിനെ ഒരു നുഖം എന്നത്ര വിശേഷിപ്പിക്കുന്നത്. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുഖമെന്ന് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കും. ഇനിയും പൗലോസ് ഒരു ഉദാഹരണം പറയുവാൻ പോകുകയാണ്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ചിട്ട് വരിക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൂടുതലായി സഹായിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ ശബ്ദം ദൈനംദിനം കേൾപ്പാൻ ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം ഫലപ്രദമായിട്ടുള്ള ശുശ്രൂഷകളെ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. തന്നതായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായിട്ടും വീണ്ടും ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചാൽ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും. കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.